الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد വിവാഹം ആലോചിക്കുക എന്നത് അനുവദിക്കപ്പെടാത്ത അഞ്ചു വിഭാഗം സ്ത്രീകളാണുള്ളത്. ഒന്ന്, വിവാഹിതയായിരിക്കുന്ന സ്ത്രീ. രണ്ട്, തിരിച്ചെടുക്കാവുന്ന രൂപത്തിൽ തലാഖ് ചൊല്ലപ്പെടുകയും ഇദ്ദാ കാലഘട്ടം അവസാനിക്കുകയും ചെയ്യാത്ത സ്ത്രീ. മൂന്ന്, പരിപൂർണമായി മൂന്ന് തലാഖുകളും ചൊല്ലപ്പെട്ട ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ പറ്റാത്ത സ്ത്രീയെ അവളുടെ ഇദ്ദാ കാലഘട്ടത്തിൽ വിവാഹമാലോചിക്കുന്നത് പാടില്ല. നാലാമത്തേത്, ഭർത്താവ് മരിച്ച് ഇദ്ദയിരിക്കുന്ന സ്ത്രീ അവളെ വിവാഹമാലോചിക്കുക എന്നത് പാടില്ല. ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ടെണ്ണം സൂചനകൾ നൽകാം, വ്യക്തമായി വിവാഹമാലോചിക്കാൻ പാടില്ല. നാലാമത്തേത്, വിവാഹമാലോചിക്കപ്പെട്ട ഒരു സ്ത്രീ, അവൾക്ക് ആ പറഞ്ഞ വിവാഹമാലോചിച്ച പുരുഷനോട് താല്പര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാളുടെ വിവാഹാലോചനക്ക് മുകളിൽ മറ്റൊരു വിവാഹാലോചനയുമായി ചെല്ലാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും പെൺകുട്ടികൾ വിവാഹപ്രായമായതിനാൽ പലരും വിവാഹമാലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു വിവാഹമാലോചനക്ക് പ്രത്യേകിച്ചൊരു പരിഗണന നൽകിയിട്ടില്ലാത്ത സന്ദർഭത്തിൽ വിവാഹമാലോചിക്കാവുന്നതാണ്. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ്, അതിൽ മറ്റു ചില പാഠങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അവരെ മൂന്ന് തലാഖ് ചൊല്ലി. അവർ സഹാബിയാണ്. അങ്ങനെ അവർ തലാഖ് ചൊല്ലി, അവരെ ഇദ്ദയിരുന്നു. ഇദ്ദ കാലാവധി കഴിഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് വിവരമറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവർ പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നബിയെ, എന്റെ ഇദ്ദ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, എന്റെ അരികിൽ മുആവിയത്ത് ബിൻ അബി സുഫിയാനും അബൂ ജഹമും വിവാഹം ആലോചിച്ചു വന്നിട്ടുണ്ട്. രണ്ട് സഹാബികൾ എന്നെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളയാകട്ടെ ഫാത്തിമ ബിൻത് ഖൈസിനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ, ഉസാമത്ത് ബിൻ സയ്യിദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മുൻപ് തന്നെ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂ ജഹ്മിൻ ഫലാ യദഉ അസാഹു അൻ ആതിഖി. അബൂ ജഹം, അദ്ദേഹം ഭാര്യമാരെ അടിക്കുന്നയാളാണ് എന്ന് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അടിക്കാറുണ്ടായിരുന്നു എന്നാണ്. വഅമ്മ മുആവിയ ഫസുഉലൂഖുൻ, മുആവിയയാകട്ടെ തനിച്ച ദരിദ്രനാണ്. ലാ മാല ഇൻദഹു, കയ്യിൽ ഒരു പൈസയുമില്ലാതെയാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. മുആവിയ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ സുഫിയാൻ പൈസക്കാരനാണ്. പക്ഷെ അബൂ സുഫിയാൻ ചരിത്രത്തിൽ കാണാൻ അദ്ദേഹത്തിന് പൈസ ചെലവഴിക്കുന്നതിൽ പിശുക്കുണ്ടായിരുന്നു എന്നാണ്. മുആവിയ ദരിദ്രനാണ്, അബൂ ജഹ്മിനാകട്ടെ ഈ പറഞ്ഞ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇൻ കിഹി ഉസാമത ബിൻ സയ്ദിൻ, നീ ഉസാമയെ വിവാഹം കഴിക്കുക. അങ്ങനെ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഞാൻ ഉസാമയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു തുടക്കത്തിൽ. റസൂലത്ത് പറഞ്ഞപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസാമയാണോ നബിയെ? ഉസാമ റളിയല്ലാഹു അൻഹ അദ്ദേഹം അടിമയായിരുന്നു. ഫാത്തിമയാകട്ടെ ഖുറൈഷിയാണ്, വലിയ തറവാട് ഉള്ള സ്ത്രീയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുകൊടുത്തു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നതാണ് നിനക്ക് കൂടുതൽ ഖൈറായിട്ടുള്ളത്. അങ്ങനെ അവർ പറയുന്നു, ഞാൻ ഉസാമയെ വിവാഹം കഴിച്ചു. പിന്നീട് അറബി സ്ത്രീകൾ അസൂയപ്പെടുന്ന രൂപത്തിൽ ഉസാമ അദ്ദേഹത്തോട് എനിക്കും അദ്ദേഹത്തിന് എന്നോടും വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ പറയാം. ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിനുള്ള തെളിവുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? എന്റെ അരികിൽ മുആവിയയും അബൂ ജഹമും വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഒരേ സമയം രണ്ടാൾക്കാർ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസാമയുടെ വിവാഹാലോചന പറയുന്നത്. അപ്പൊ വിവാഹം ആലോചിക്കുക എന്നത് തുറന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ അവളെ വിവാഹം ആലോചിക്കാൻ എല്ലാവരും യോജിച്ച സമയമാണ് എങ്കിൽ ആ സമയത്ത് വിവാഹം ആലോചിക്കുന്ന അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം വിവാഹം ആലോചിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും ന്യൂനതകൾ പറയാൻ മാത്രമുള്ള ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാം. അത് ഗീബത്തിൽപ്പെട്ടതല്ല. ഒരാളെ കുറിച്ച് അയാളെ വിവാഹം ആലോചിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ രക്ഷിതാവ് വന്ന് എന്തെങ്കിലും അന്വേഷിക്കാൻ, അതല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ച് വിവാഹം ആലോചിച്ച പുരുഷൻ അന്വേഷിക്കാൻ, അവരെ കുറിച്ച് വിവാഹത്തിൽ പറയേണ്ടതായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ, പറയേണ്ടതായ പ്രശ്നമുണ്ട് എങ്കിൽ, വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നം എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല. ഉദാഹരണത്തിന് കള്ളുടിക്കുക, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുള്ള ആളാണ് എങ്കിൽ വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അയാൾക്കോ അവൾക്കോ ഉണ്ട് എങ്കിൽ അത് പറയുന്നത് തെറ്റല്ല, അത് ഗീബത്തല്ല, മറിച്ച് അത് നസീഹത്തിൽ പെട്ടതാണ്. അത് അറിഞ്ഞിട്ട് പറയാതിരിക്കാന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ വഞ്ചനയാവുക. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? വിവാഹത്തെ ബാധിക്കാത്ത പ്രശ്നങ്ങളാണ് എങ്കിൽ, വിവാഹത്തിന് പ്രശ്നമുണ്ടാക്കാത്ത, കുടുംബബന്ധത്തിൽ കുഴപ്പമുണ്ടാക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് പറയേണ്ടതില്ല, അത് പറയേണ്ടതില്ല. ഉദാഹരണത്തിന് അയാൾക്ക് പിന്നെ എന്തെങ്കിലും ചെറിയ രോഗമുണ്ട്, ആ രോഗം വിവാഹത്തെ ബാധിക്കുന്നതല്ല. കയ്യിനൊരു വേദന ഉണ്ട്, കാലിനൊരു കടച്ചിലുണ്ട്, ഇതൊന്നും വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയല്ല. അപ്പോൾ ഒരാൾ ആലോചിച്ച് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിവാഹം നടക്കൂല. ചില ആളുകൾ അവർക്ക് ഒരു മാനസികമായി വേറെ ആൾക്കാരെ വിവാഹം മുടക്കുന്നതിൽ താല്പര്യം കാണുന്ന ആളുകളുണ്ട്, ഇത് പാടില്ല, ഗുരുതരമായ തെറ്റാണ്. വേറെ ചില ആൾക്കാർ ഒരു കുറ്റവും പറയില്ല, വിവാഹം ആലോചിച്ചു വന്നാൽ ഒരു കുറ്റവും പറയാതെ അവർ വിവാഹം മുടക്കിക്കളയും. ഒരാളെ കുറിച്ച് വിവാഹം ആലോചിച്ചാൽ ഒരു ചിരി അങ്ങ് ചിരിക്കും, എന്നാണ് ആലോചിച്ചത്, ഞാനൊന്നും പറയില്ല എന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ ഗുരുതരമായ തെറ്റ്, കുഴപ്പം അയാൾക്കുണ്ട് എന്ന് ആളുകൾക്ക് തോന്നും. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, നാളെ ചോദിച്ചൊന്ന് ഞാൻ എന്താങ്ങളോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞു എന്ന് പറയും. ഈ രൂപത്തിൽ ചതിയും ഹെക്ദ്, മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. ചില ആളുകൾ വിവാഹം നടക്കുന്നത് എങ്ങനെ മുടക്കും, ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സംഭവിച്ച് അവർ തൗബ ചെയ്ത, അവർ അവസാനിപ്പിച്ച്, അവർക്ക് പണ്ടെന്നോ പറ്റിപ്പോയ എന്തെങ്കിലും ഒരു തെറ്റ്, അത് പറയേണ്ടതില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ പുരുഷൻ അവന്റെ അരികിൽ പറയേണ്ടതായ എന്തെങ്കിലും ഉദർ, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറയണം. കല്യാണത്തെ ബാധിക്കുന്നതിന് രോഗമുണ്ട് എങ്കിൽ അത് പറയണം. സ്ത്രീയും അതേപോലെ തന്നെ, അവൾക്ക് എന്തെങ്കിലും ന്യൂനതകളോ പ്രശ്നമോ ഉണ്ട് എങ്കിൽ അത് പറയണം, മറച്ചു വെക്കരുത്. പിന്നീട് അത് കാണുന്നത്, അത് വ്യക്തമാകുന്നത്, വെളിവാകുന്നത് അപകടം ഉണ്ടാക്കും, അവരുടെ വിവാഹബന്ധത്തെ തകർക്കാൻ അത് കാരണമാകും. അപ്പൊ എന്തെങ്കിലും ന്യൂനതകൾ അവർക്ക് പറയേണ്ടതായി ഉണ്ട് എങ്കിൽ, പറയേണ്ടതില്ലാത്ത ന്യൂനതകൾ ചില ആളുകൾ കൂടുതൽ സത്യസന്ധത എന്ന പേരിൽ പറയേണ്ടതില്ലാത്ത പ്രശ്നങ്ങൾ വരെ പറഞ്ഞറിയാം. പക്ഷെ കല്യാണം നടക്കൂല, എനിക്ക് വർഷത്തിൽ ഒരിക്കൽ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്, ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ന്യൂനതകൾ മൂന്നാലെണ്ണം കേൾക്കുമ്പോൾ ആൾക്ക് എന്തോ കുഴപ്പമുണ്ടോ ന്യൂന എന്ന് തോന്നി അവസാനം കല്യാണം നടക്കാതാവും. പറയേണ്ടതില്ലാത്ത പ്രശ്നം പറയരുത്, ബുദ്ധി കാണിക്കണം. ഓരോ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും വിവാഹാലോചനയുടെ കാര്യമാണ് എങ്കിലും സത്യസന്ധതയുടെ പേര് പറഞ്ഞ് പറയേണ്ടതില്ലാത്ത പ്രശ്നം പറയരുത്, പറയേണ്ടതായ പ്രശ്നം പറയാതിരിക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. വിവാഹത്തെ ബാധിക്കുന്നത് മാനസികമോ ശാരീരികമായ പ്രശ്നമാണ് എങ്കിൽ അവരോടത് പറയുക എന്നത് നീതിയിൽപ്പെട്ടതാണ്. ഇതോടൊപ്പം ശാന്തരൂപികമായി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ, വിവാഹത്തിന് മുൻപ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, അബദ്ധങ്ങൾ, അത് കല്യാണത്തിന് മുൻപോ അല്ലെങ്കിൽ അത് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അത് വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ പറയേണ്ടതില്ല, അത് മറച്ചുവെക്കുകയാണ് വേണ്ടത്. പല ആളുകളും സത്യസന്ധതയുടെ പേര് പറഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ ഭാര്യയുടെ അടുത്തൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ പ്രേമബന്ധം ഉണ്ടായിരുന്നു, അവിടെ പ്രേമബന്ധം, ഇവിടെ പ്രേമം, ചില ആളുകൾ ഇതെന്തോ ഒരു ഭയങ്കര ഫഖർ പോലെ പറഞ്ഞു കളയും. അടുത്ത ദിവസം തന്നെ വിവാഹം തകരുകയും ആ പെൺകുട്ടി അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതല്ലെങ്കിൽ ചില ആളുകൾ കല്യാണം കഴിച്ചാൽ പെൺകുട്ടികളോട് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, അതാണ് സത്യം ചെയ്യ്, അങ്ങനെ ആക്കി, ഒന്നും ചോദിക്കേണ്ടയില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല, അത് മര്യാദയിൽപ്പെട്ടതല്ല, അത് ചോദിക്കാതെ വിടുകയാണ് വേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വിവാഹ ബന്ധത്തിൽ ഫിഖ്ഹിൽ നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു നിയമമുണ്ട്, അറബിയിൽ പറയാം, അൽ യഖീനു ലാ യസൂലു ബിശക്കി. വുളു നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, വുളു പോയോ എന്ന് സംശയം തോന്നുമ്പോഴത്തേക്ക് പോയിട്ട് വുളു ഇന്നെ എടുക്കേണ്ടയില്ല, മറിച്ച് വുളു ഉണ്ട് എന്നുള്ളതാണ് യഖീൻ, ഉറപ്പുള്ള കാര്യം. ഉറപ്പുള്ളത് സംശയം കൊണ്ട് നീങ്ങൂല എന്ന് പൊതുവെ ഫിഖ്ഹിൽ പറയാറുണ്ട്. ഉറപ്പുള്ളത് സംശയം കൊണ്ട് വുളു എടുത്തിട്ടുണ്ട് നമ്മള്, ഞാൻ ദുഹറിന് വുളു എടുത്തിട്ടുണ്ട്, അസർ നിസ്കരിക്കാൻ വന്നപ്പോ എനിക്കറിയാം ദുഹറിന് വുളു എടുത്തത്, ഈന്റെ അടിയിൽ എപ്പോഴും വുളു പോയിട്ടുണ്ട് ചെറിയ സംശയം, അതുകൊണ്ട് വുളു മുറിയില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ നിയമം കുടുംബ ബന്ധത്തിലേക്കും ബാധകമാണ്. ഭാര്യയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണോ ഉറപ്പുള്ളത് അത് സംശയത്തിന്റെ പേരിൽ തകർക്കരുത്. ഭർത്താവ് അയാൾ ചാരിത്രം സൂക്ഷിക്കുന്നവനാണ് എന്നതാണ് അസല്, അതാണ് യഖീൻ, ഉറപ്പുള്ള കാര്യം. സംശയത്തിന്റെ പേരിൽ അയാളുമായുള്ള ബന്ധം തകർക്കരുത്. നിങ്ങളിന്ന് രാത്രി എവിടെയായിരുന്നു, നിങ്ങളെ ഫോൺ എന്ത്, നിങ്ങളെ വിളിച്ചിരുന്നല്ലോ, ആരെ വിളിച്ചിരുന്നത്. ഇതേപോലെ തന്നെ ഭാര്യയോടും, ഭാര്യയോടുള്ള അസല്, അവളുടെ കാര്യത്തിൽ നമ്മുടെ അസല് അടിസ്ഥാനം അവൾ ഇഫത്തുള്ളവളാണ്, അവൾ പരിശുദ്ധിയുള്ളവളാണ്. സംശയത്തിന്റെ പേരിൽ അവളെ മോശക്കാരിയാക്കരുത്. എത്ര എത്ര കുടുംബ ബന്ധങ്ങളാണ് ഈ പറഞ്ഞ വാട്സപ്പ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് തകരുന്നത്. ഗൾഫിലായിരിക്കും ഇയാള്, ഫോണിൽ നോക്കുമ്പോൾ ഓൺലൈൻ കണ്ടു, ചിലപ്പോൾ ഓൺലൈൻ, ചിലപ്പോൾ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെയാണ്, ചിലപ്പോൾ അവൾ ഓൺലൈൻ ആയിരിക്കൂല. ഇത് കണ്ടതിന്റെ പേരിൽ പിന്നെ ഇയാൾ തെറ്റി പ്രശ്നമായി ആകെ സംശയങ്ങളായി, ഇത് പാടില്ല. ഭർത്താവ് ഭാര്യയോട് ഉണ്ടാകേണ്ടത് ഉറപ്പാണ്, ഭാര്യക്ക് ഭർത്താവിനോട് ഉറപ്പാണ്. അതുപോലെ തന്നെ അനാവശ്യമായ ചൂഴ്ന്നന്വേഷണങ്ങളും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മര്യാദകളിൽ ഒന്നാണ്, ദൂരപ്രദേശത്ത് നിന്ന് വരുമ്പോ പെട്ടെന്ന് പൊടുന്നനെ ഒരു രാത്രിയിൽ വന്ന് വാതിൽ മുട്ടരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വീട്ടിലേക്ക് വരുന്നതിന് വീടിന്റെ അടുത്തെത്തിയാൽ അദ്ദേഹം ചുമക്കുമായിരുന്നു. എന്തിനാ ചുമക്കുന്നത്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും രൂപത്തിലോ മറ്റോ ആണ് ഇരിക്കുന്നത് എങ്കിലും വൃത്തിയുടെ എന്തെങ്കിലും ചെയ്യുന്നതല്ല, ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ മുടിയൊന്നും ശരിയാക്കിയിട്ടുണ്ടാവില്ല, ഡ്രസ് എന്തെങ്കിലും വൃത്തിയായിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യത്തിലാണ് ഭാര്യയെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം ശരിയാക്കട്ടെ എന്നതിനു വേണ്ടി അദ്ദേഹം ചുമച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത്. വീട്ടിന്റെ കുറച്ച് മുന്നിൽ എത്തുമ്പോൾ ചുമക്കും. എന്നാൽ പല ആളുകളും ഇന്ന് നേരെ തിരിച്ചാണ്, ഒളിച്ചും പാത്തും പതുങ്ങി രാത്രി ഇങ്ങനെ വരാൻ, എന്താ അവിടെ നടക്കുന്നത്? അങ്ങനെ ആവരുത് ബന്ധങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കുന്ന സമയത്താകട്ടെ കല്യാണം കഴിഞ്ഞാലാകട്ടെ, മുൻപ് നടന്ന തെറ്റുകളെല്ലാം പരസ്യമാക്കേണ്ടതില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് മര്യാദയല്ല, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നത് മര്യാദയല്ല, ചോദിക്കേണ്ടതില്ല. ഇനിയുള്ള ജീവിതം ശരിയാക്കാം. ഇത് കല്യാണ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ അവനാന്റെ കുറവുകളായി പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ ആളുടെ കുറവ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ സഹോദര, നിനക്ക് അറിയാത്ത രൂപത്തിലുള്ള തസ്കിയത്തും നീ ഒരാൾക്ക് കൊടുക്കരുത്. ഒരാളെ കുറിച്ച് വിവാഹം ആലോചിച്ചു വന്നു, മാഷാ നിങ്ങൾ ഒരു നിലക്കും നോക്കണ്ട, ഭയങ്കര ഉഷാറാണ്, എന്ന് പറഞ്ഞ അയാളെ മലക്കിനെ പോലെ ആക്കി കളയും. അവനാകെ ഈ മനുഷ്യനെ കണ്ടിട്ടുള്ളത് ചിലപ്പോ ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ദിവസമായിരിക്കും. പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ മോശമായതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ളത് എന്റെ രണ്ടു ദിവസത്തെ പരിചയം, അതിന്റെ അനുസരിച്ച് നല്ല മനുഷ്യനാണ്, നല്ല കുട്ടിയാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. നിങ്ങൾ പരിശോധിച്ചോളി, എന്നോടാണെങ്കിലും ചോദിക്കുന്നെങ്കിൽ എനിക്ക് ഇത്രേ അറിയാം. ഇങ്ങനെ പറയാം. അമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു, അയാൾ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നീ അയാളോടൊപ്പം ഒരു ദിവസം രാത്രി കഴിഞ്ഞുകൂടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം രാത്രി അയാളൊപ്പം കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും അയാളൊപ്പം യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിനക്ക് അയാൾ അറിയില്ല. നമ്മൾ പലപ്പോഴും ആളുകളെ പറ്റി ഒരു രണ്ട് കാഴ്ച കാണുമ്പോഴത്തേക്ക് എല്ലാം അറിഞ്ഞതുപോലെ പറയരുത്. അപ്പൊ നമുക്ക് എന്താണോ അറിയുന്നത് അത് പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല സൂക്ഷ്മത വാക്കുകളിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ ബന്ധങ്ങൾ ചേരുകയും പിരിയുകയും ഒക്കെ ചെയ്തേക്കാം. നല്ല സൂക്ഷിച്ച് സംസാരിക്കണം. അതിൽ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഉള്ള പ്രശ്നങ്ങൾ പറയാതിരിക്കലും പാടില്ല. കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി പറയാനും പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു മസാല ഒരു വിഷയമാണ് വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടിയെ നോക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങൾ. പൊതുവെ ഇസ്ലാമിൽ അന്യസ്ത്രീയെ നോക്കുക എന്നത് നിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ വിവാഹാലോചനയുടെ സന്ദർഭത്തിൽ ഈ പറഞ്ഞ കാര്യം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുവദിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കാൻ പോകുന്ന പെൺകുട്ടി അവളെ വിവാഹം കഴിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന ഏതാണ്ട് ഒരു ഉറപ്പ് നിനക്ക് വേണം. അല്ലാതെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പോയി കാണാന്നുള്ള സ്വഭാവം പാടില്ല. ചില ആളുകൾ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വരുമ്പോൾ തന്നെ പറയും, ആ ഒരു അഞ്ചാറ് ഫോട്ടോ അയച്ചോ, എന്നിട്ട് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ. ചില ബ്രോക്കർമാരുടെ കയ്യിൽ കുറെ ഫോട്ടോസ് ഉണ്ടാവും, ഇങ്ങനെ കാണിച്ചു കൊടുക്കലായിരിക്കും. ഇങ്ങനെ അവനവന് അനുവാദമില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശമില്ലാതെ പോയി നോക്കുന്നത് പാടില്ല. നീ ഒരു പെൺകുട്ടിയെ കുറിച്ച് കേട്ടു, അവളുടെ ചുറ്റുപാടുകളെ കുറിച്ച് കേട്ടു, അവളുടെ പ്രായം, ഇങ്ങനെ വിവാഹത്തിൽ ഏതാണ്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവളുടെ വീട് ഇവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി അവളെ കാണുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അവളെ ഒന്ന് കാണുക എന്നതേ ആവശ്യമുള്ളൂ. അപ്പോൾ നിനക്ക് അവളെ കാണാൻ പോകുന്നത് അനുവദനീയ. ഒരു പെൺകുട്ടി, നീ കോഴിക്കോടാണ്, പെൺകുട്ടി തിരുവനന്തപുരത്താണ്, നീ ഏതായാലും തിരുവനന്തപുരത്ത് എന്നുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുക, അത്രയും ദൂരത്തുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വിവാഹം ആലോചിക്കുന്നുണ്ട്. നീ പറയാണ്, വരട്ടെ കാണലോ, കാണുന്നോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം. ഇങ്ങനെ തമാശക്ക് പോയി ഒരു അലസമായ രൂപത്തിൽ വെറുതെ പെണ്ണുങ്ങളെ പോയി കാണാന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളുടെ ധാരണ വിവാഹമാലോചന എന്ന പേരിൽ എത്ര പെണ്ണിനെ ഏത് പെണ്ണിനെ നോക്കാന്ന്, അങ്ങനെ നോക്കാൻ അനുവാദമല്ല. മറിച്ച് നീ ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ ഏതാണ്ട് ഉറച്ചിട്ടുണ്ട്, നീ നോക്കല് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് നിനക്ക് അവളെ പോയി നോക്കാം. അങ്ങനെ നോക്കുന്നത് അനുവദനീയമാണ് എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നോക്കണം, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ കാണണം. ചില ആളുകൾ ചിലപ്പോൾ പറയും, ഉമ്മ നോക്കിയാൽ മതി, ഉമ്മാന്റെ ഇഷ്ടമാണ് എനിക്ക്, ഉപ്പാന്റെ ഇഷ്ടമാണ് എനിക്ക്, പെങ്ങന്മാരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാലോ എന്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ആൾക്കാർ പോയി നോക്കും, ഉറപ്പിക്കും. അവസാനം പോലും ഗൾഫിൽ നിന്ന് കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ വരും, പോയി കാണും, അവൻ ഇഷ്ടപ്പെടില്ല, എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഇത്ര കുടുംബങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഗതികേടോട് കെട്ടിക്കളയും. കല്യാണം കഴിക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനാൻ പോയി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞ കാര്യം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, അവിടുത്തെ അരികിൽ ഒരിക്കൽ മുഹാജിറുകളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാനിത് അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചു, ഹൽ നദർത ഇലൈഹ, നീ അവളെ കണ്ടോ, അവളെ പോയി കണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഹബ് ഫന്ദുർ ഇലൈഹ, നീ പോയി അവളെ കാണുക. ഫഇന്ന ഫീ അഅയുനിൽ അൻസാരി ഷൈഅൻ, അൻസാരികളുടെ കണ്ണിൽ മുഹാജിറുകൾക്ക് പറ്റാത്ത ചിലതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാം, അൻസാറുകളുടെ കണ്ണ് കുറച്ച് ചെറിയ കണ്ണാണ്, മുഹാജിറുകളുടേത് വിടർന്ന കണ്ണാണ്. മക്കയിലുള്ള സ്ത്രീകൾ അവരുടെ കണ്ണ് വിടർന്ന കണ്ണാണ്. എന്നാൽ അൻസാരികൾ, പൊതുവെ മദീനക്കാരായ സ്ത്രീകൾ, അവരുടെ കണ്ണ് ചെറിയ കണ്ണാണ്. അപ്പൊ റസൂലുള്ളത് ഓർമ്മപ്പെടുത്താൻ, അൻസാരികളുടെ പെൺകുട്ടികൾ അവരുടെ കണ്ണുകളിൽ മുഹാജിറുകൾക്ക് ചിലപ്പോൾ പറ്റാതെ പോയേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അപ്പൊ നീ പോയി കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾക്ക് ഒരു കണ്ണിലുള്ള പ്രശ്നമാണത്. ആളുകൾക്ക് പലപ്പോഴും അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. ചില ആളുകൾ ബ്രോക്കർമാരായിട്ടാണ് പലപ്പോഴും ഇത് കാണാറുള്ളത്. പെണ്ണിനെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല, വളരെ മോശമായ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നതാണ്. എന്താ അവൾക്ക്, എന്താ ഇല്ലാത്തത്, കണ്ണില്ലേ, മൂക്കില്ലേ, തലയില്ലേ, കൈയില്ലേ, കാലില്ലേ, എന്തേലേ എന്ന് ചോദിക്കുന്ന, ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണാം. അങ്ങനെ ചോദിക്കാൻ അനുവാദമില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അവർക്കുണ്ടായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ ഇഷ്ടം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞേക്കണം, ജമാലു മഅഖൂൽ, പൊതുവേ ജനങ്ങൾക്ക് വ്യക്തമായി, ആളുകൾക്ക് പൊതുവേ മനസ്സിലാവുന്ന ഒരു ഭംഗിയുണ്ട്, അതാണ്. അതല്ലാതെ ലോകത്ത് ഏറ്റവും വലിയ ഭംഗിയുള്ള പെണ്ണ് എന്ന രൂപത്തിലുള്ള കാഴ്ചകളാവരുത്. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഇസ്ലാം കൽപ്പിച്ച പ്രധാന കൽപ്പനകളിലൊന്നാണ് അന്യ സ്ത്രീകളെ പുരുഷന്മാർ നോക്കരുത്, കണ്ണു താഴ്ത്തണമെന്നത്. പുരുഷന്മാരെ സ്ത്രീകളും നോക്കരുത്, കണ്ണു താഴ്ത്തണമെന്നത്. ഈ പറഞ്ഞ ഇസ്ലാമിന്റെ കൽപ്പന ഇല്ലാതെയായത് കാരണത്താൽ, ജനങ്ങളിൽ പലരും പാലിക്കാത്തത് കാരണത്താൽ വിവാഹബന്ധങ്ങൾ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവൻ 10-20 വയസ്സ് വരെ കണ്ടു വളർന്നിട്ടുള്ളത് സിനിമയിൽ മേക്കപ്പ് എല്ലാം ഇട്ട് വരുന്ന പെണ്ണുങ്ങളെയാണ്, വലിയ ഭംഗിയുള്ള സ്ത്രീകളെയാണ്. മാഗസീനിൽ കാണുന്നതാണ്, ഇവിടെ കാണുന്നതാണ്, ഇതിൽ കാണുന്നതാണ്. അതുകൊണ്ട് അവന്റെ കണ്ണിന് സാധാരണ അവന്റെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ പിടിക്കൂല. അവന്റെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത്ര വലുതായിരിക്കും. കാരണം ഇത്രയധികം സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് അനുയോജ്യമായ ഭംഗി പോലും പറ്റാത്ത അവസ്ഥ വരും. അത് പിൽക്കാലഘട്ടത്തിൽ വിവാഹബന്ധത്തിലും ലൈംഗിക ബന്ധത്തിൽ വരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഹറാമായ കാഴ്ചകൾ കാണുന്നത് പിൽക്കാലഘട്ടത്തിൽ വിവാഹബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, മോശമായ സ്ഥലത്തേക്ക് നോക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കണ്ണു താഴ്ത്തുക എന്ന സുന്നത്ത് പാലിക്കാത്തതിന്റെ പ്രശ്നങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് വിവാഹബന്ധം തുടരാൻ പറ്റാത്തത്. അപ്പോൾ ഏതാണ്ട് ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട ഭംഗി, അല്ലെങ്കിൽ അവന് യോജിച്ചതായ ഭംഗി അവളിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പെൺകുട്ടിയെ നോക്കുന്നത് അനുവദനീയമാണ്. എവിടെ നോക്കാം, പെൺകുട്ടി എങ്ങനെയാണ് നോക്കേണ്ടത്, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ മുഖവും കൈയും മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ അഭിപ്രായപ്പെട്ട ഫുഖഹാക്കൾ ധാരാളം പേരുണ്ട്. പെൺകുട്ടിയുടെ മുഖവും കൈയും മാത്രമാണ് നോക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. ഒരാൾക്ക് ഒരു പെൺകുട്ടിയുടെ മുഖവും കൈയും കണ്ടതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിയോട് ഇഷ്ടവും തൃപ്തിയും ഉണ്ടായെങ്കിൽ അൽഹംദുലില്ല, പിന്നെ അയാൾ വിവാഹം കഴിയുന്നതിന് മുൻപ് നോക്കേണ്ടതില്ല. എന്നാൽ വിവാഹം ആലോചിക്കുന്ന വ്യക്തിക്ക് എത്ര വരെ നോക്കാം? പണ്ഡിതന്മാരിൽ ഒരു വിഭാഗമാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി, അദ്ദേഹം ശരിയായ അഭിപ്രായമെന്ന് തെരഞ്ഞെടുത്ത അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഒരു സ്ത്രീ അവളുടെ മഹറമുകൾക്ക് മുൻപിൽ പുറത്തേക്ക് കാണിക്കുന്നത് എന്താണോ അത് ഒരാൾക്ക് വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ കാണാവുന്നതാണ്. ഒരു മഹറമിന്റെ മുന്നിൽ, മഹറമെന്ന് തന്നെ പുതിയ ആങ്ങള, വാപ്പ, ഇങ്ങനെയുള്ള എളാപ്പമാര് ഇവരുടെയൊക്കെ മുൻപിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് നടക്കുക? തട്ടടും, മുടി കുറച്ച് കാണുന്നുണ്ടാവും, അതുപോലെ കൈ കുറച്ച് കാണുന്നുണ്ടാവും, കാലിന്റെ അടിഭാഗം കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു മഹറമായ പുരുഷന്റെ മുൻപിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ നിൽക്കുക, ആ രൂപത്തിൽ ഒരു പെൺകുട്ടിക്ക് അവളെ വിവാഹം ആലോചിച്ച അവളെ കാണാൻ വരുന്ന പുരുഷന് മുൻപിൽ നിൽക്കാവുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വിവാഹം ആലോചിച്ച പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ ഏതാണ്ട് അവളെ കല്യാണം കഴിക്കാൻ ഉറപ്പിനോട് അടുത്ത ഒരു തീരുമാനമുണ്ടെങ്കിലേ പോയി കാണേണ്ടതുള്ളൂ. അല്ലാതെ ഇങ്ങനെ നാട് നാടട്ടാകെ നടന്ന് കാണുക എന്നുള്ള രീതി പാടില്ല. ആദ്യം അവളെ കുറിച്ച് അന്വേഷിച്ച് പിന്നീട് വിവാഹം ആലോചിക്കാൻ ഏതാണ്ട് ഉറപ്പുണ്ട്, അതിന് മുന്നോട്ട് പോവാം എന്ന് തീരുമാനിച്ചേ പോയി കാണാം. പോയി കാണുന്ന സന്ദർഭത്തിൽ മുഖവും കൈയും കണ്ടതുകൊണ്ട് അയാൾക്ക് മതിയാവുമെങ്കിൽ അൽഹംദുലില്ല. എന്നാൽ അയാൾക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ നോക്കുന്നതിന് വേണ്ടി അവളുടെ മുടിയും കുറച്ച് മുടി, അതുപോലെ തന്നെ അവളുടെ മുഖം, അവളുടെ കൈ, കൈ മുഴുവനായിട്ട് കാണാനല്ല, കൈ കുറച്ച് ഭാഗം, അതുപോലെ തന്നെ കാലിന്റെ പിന്നെ കണങ്കാലിന്റെ ഭാഗം, ഇങ്ങനെയുള്ള അതുപോലെ അവളുടെ ശരീരത്തിന്റെ രൂപം, ഇത് നോക്കാൻ അനുവാദമുണ്ട്. ഇത് നോക്കുന്നത് അനുവദനീയമാണ്. ഹദീസിൽ അതിന് സൂചനകൾക്കാണ്. റസൂലുള്ളാഹിയുടെ അരികിൽ വിവാഹത്തിന് വേണ്ടി താല്പര്യത്തോടുകൂടി വന്ന സ്ത്രീയെ റസൂലുള്ളാഹി അവിടുന്ന് തല ഉയർത്തി നോക്കുകയും ആ സ്ത്രീയെ അവിടുന്ന് സൂക്ഷിച്ചു നോക്കുകയും ചെയ്തതായി ഹദീസിൽ കാണാം. സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയതായി ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ വേറെയും ചില ഹദീസുകൾ അതിന് സൂചനകളുണ്ട്. സഹാബികളുടെ ചില വാക്കുകളിൽ അതിന് സൂചനകളുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ കാണാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പെൺകുട്ടികൾ നിഖാബിട്ട് വിവാഹം ആലോചിക്കുന്ന ആളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ തീർത്തും മറച്ച രൂപത്തിൽ, മുഖം മാത്രം കാണുന്ന രൂപത്തിൽ പോയി നിന്നാൽ ചിലപ്പോൾ വിവാഹാലോചനകൾ പൂർത്തീകരിക്കാൻ, അയാൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കാണേണ്ടത് കാണാനുള്ള സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് വിവാഹം ആലോചിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കരുത്. ഏതാണ്ട് വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നിൽക്കാം. അവരുടെ മുന്നിൽ പർദ്ദ ധരിക്കേണ്ടതില്ല. സാധാരണ ധരിക്കുന്ന ചുരിദാറോ മറ്റോ വസ്ത്രങ്ങളൊക്കെ ധരിക്കാവുന്നതാണ്. ഇത് അനുവദനീയമാണ്. അതുപോലെ അയാൾക്ക് വേണ്ടി അവൾക്ക് ഭംഗി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഭംഗി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദിയായ പൊതുവേ ഒരു പെണ്ണ് ഭംഗി കൂട്ടാൻ ഉദ്ദേശിച്ചാൽ അവളെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യും, അത്ര മാത്രം. അതല്ലാതെ ഒരു സ്ത്രീയുടെ രൂപമൊന്നാകെ മാറ്റിക്കളയുന്ന രൂപത്തിലുള്ള മേക്കപ്പ് ചെയ്യരുത്. അത് ഒരു നിലക്ക് ചതിയാണ്. പുരുഷനും ചെയ്യരുത്, സ്ത്രീയും ചെയ്യരുത്. പിന്നെ ചെറുക്കന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ അയച്ചുകൊടുത്ത ഫോട്ടോ ഭയങ്കര വെളുത്തിട്ടാണ്, കമ്പ്യൂട്ടറിൽ വെളുപ്പിച്ചതാണ്. നേരിട്ട് കണ്ടുനോക്കിയപ്പോ ആളാകെ മാറിയിട്ടുണ്ട്, അതിൽ കണ്ട ആളെയല്ലായാണ്. അതേപോലെ ചില മേക്കപ്പ് സെന്ററുകളിലേക്ക് പറഞ്ഞയച്ചാൽ പെണ്ണിനെ ആകെ അങ്ങ് മാറ്റിക്കൊണ്ടുവരും. അവൾ കുളിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുവരെ പോയ ആളല്ല പിന്നെ തിരിച്ചു വരാം. അങ്ങനെ രൂപമാറ്റണ്ട, അത് ചതിയാണ്, പാടില്ല. തീർത്തും ആളെ വ്യത്യാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഭംഗി ഉണ്ടാക്കാൻ പാടില്ല. പൊതുവെ അവൾ എങ്ങനെയാണോ അങ്ങനെ, അതിൽ ചെറിയൊരു ഭംഗിയിൽ വർദ്ധനവ് വരുത്താം എന്നു മാത്രം. ഇത് ഒക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ തെറ്റുവരുത്തുന്നത് കാരണത്താൽ പല ബന്ധങ്ങളും തകരാറുണ്ട്. എത്രയോ ആളുകൾ ഫോട്ടോ കണ്ട് കല്യാണം കഴിക്കും, പിന്നെ നേരിട്ട് കാണുമ്പോൾ ആള് വേറെയാണ്, രൂപം തന്നെ വേറെയാണ്. എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിവാഹങ്ങൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ചതി ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പെൺകുട്ടിയെ നോക്കുന്നത് അനുവദനീയമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് രണ്ട് രൂപമാണുള്ളത്. ഒന്ന്, പെൺകുട്ടിയുടെ അറിവോടുകൂടി നോക്ക്. അവളുടെ വീട്ടിൽ ചെന്നിട്ടോ മറ്റോ അവളുടെ വലിയ അറിഞ്ഞ്, അവളുടെ രക്ഷാകർത്താവ് അറിഞ്ഞുകൊണ്ട് അവളെ കാണുക. അവളും അറിയുന്നുണ്ട്, ഈ നോക്കുന്ന ആൾക്കും അറിയാം. അങ്ങനെ നോക്കുന്നത് ആണ് ഒന്നാമത്തെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ആ രൂപം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹം വിവാഹം ആലോചിക്കാൻ പോയപ്പോൾ, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയി അവളെ കാണുക. ഫഇന്നഹു അജ്ദറു അൻ യുഅദമ ബൈനകുമാ, നിങ്ങൾക്കിടയിലുള്ള വിവാഹ ബന്ധം നിലനിൽക്കാൻ കൂടുതൽ സഹായിക്കുന്ന കാര്യമാണത്. അങ്ങനെ മുഗീറത്ത് ബിൻ ശുഅബ വിവാഹം ആലോചിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വീട്ടുകാരോട് വിവാഹമാലോചന പറഞ്ഞു, വിവാഹാലോചന പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ള എന്നോട് നിങ്ങളുടെ മകളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രക്ഷാ വാപ്പിയും പറഞ്ഞു, അത് സമ്മതിക്കൂല, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫന്ദുർ, നീ വന്ന് നോക്കിക്കോ. വഇല്ലാ ഫഅൻശുദുക്, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വലിയ ഗൗരവമായി പറഞ്ഞു. ഭയങ്കര ഗുരുതരമായ കാര്യമായിട്ടാണ് ആ പെൺകുട്ടി അത് കണ്ടത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അൻസാറുകൾ അല്ലെങ്കിൽ സഹാബികൾ എപ്രകാരമാണ് ഒരു അന്യ പുരുഷൻ തന്നെ കാണുന്നത് അവർ കണ്ടിരുന്നത് എന്ന്. ഒരു സഹാബിയായ ഒരാള് വന്നിട്ട് വിവാഹം ആലോചിക്കാൻ പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറയാൻ, നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഇല്ലെങ്കിൽ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടും, അള്ളാഹിനെ കുറിച്ച് ഞാൻ നിന്നെ പേടിപ്പിക്കാണ്, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, ഇത് നബി നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും എന്നെ കാണാൻ വരരുത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു തന്നെ. അങ്ങനെ അദ്ദേഹം പോയി കണ്ടു, വിവാഹം നടന്നു തന്നെ. ഈ ഹദീസിൽ ഇങ്ങനെ പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് നോക്കുന്നത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ രൂപം പെൺകുട്ടി അറിയാതെ നോക്കലാണ്. പെൺകുട്ടി അറിയാതെ എങ്ങനെ നോക്കുക? ഒന്നല്ലേ പെൺകുട്ടിന്റെ വീട്ടില് പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തോ മറ്റോ നോക്കാം, അതല്ലെങ്കിൽ വഴിയിലോ മറ്റോ നോക്കാം. ഇങ്ങനെ അവൾ പിന്നെ അറിയാതെ നോക്കുന്നത് അനുവദനീയമാണ്. സഹാബികൾ അവരുടെ ചരിത്രത്തിൽ ഈ രൂപം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ അഹദുകുമുൽ മർഅത, നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം ആലോചിച്ചാൽ, ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ ഇലാ മാ യദ്ഊഹു ഇലാ നികാഹിഹ ഫലിയഫ്അൽ, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടതായ രൂപത്തിലുള്ള കാര്യങ്ങൾ അയാൾക്ക് നോക്കാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഞാനൊരു പെൺകുട്ടി വിവാഹം ആലോചിച്ചു, അവളെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എനിക്ക് വിവാഹം കഴിക്കുന്ന രൂപത്തിൽ അവളോട് ഇഷ്ടം വരുന്നത് വരെ. ഏത് വിവാഹം ഏതാണ്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അവളെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്. ഈ പറഞ്ഞതൊക്കെ വിവാഹം ഉറപ്പിക്കുന്നത് വരെയാണ്. പിന്നെയും നോക്കിയിരിക്കലും പിന്നെ വീഡിയോ കോൾ നടത്തലും ഫോട്ടോ അയച്ചുകൊടുക്കലും അതൊന്നും പറ്റില്ല. ഇതൊന്നും അനുവദനീയമല്ല. അതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളിൽ തന്നെയാണ് ഉൾപ്പെടുക എന്നതിൽ സംശയമില്ല. വിവാഹം ആലോചിക്കുന്ന ആ സമയം വരെ, ഉറപ്പിക്കുന്നത് വരെ ഈ പറഞ്ഞ കാര്യം വിവാഹം ഉറപ്പിക്കുന്നതിന് വേണ്ടി നോക്കുന്നത് ഇസ്ലാം അനുവദിച്ച രൂപമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ രണ്ട് രൂപങ്ങളിൽ ഏത് രൂപമാണ് കൂടുതൽ നല്ലത്? രക്ഷിതാവ് ഒക്കെ അറിഞ്ഞ്, അവൾ അറിഞ്ഞുപോയി കാണുന്നതാണോ അല്ല വഴിയിൽ വെച്ച് നോക്കുന്നതാണോ? പണ്ഡിതന്മാർ ചില പറഞ്ഞു രണ്ടാമത്തെ രൂപം, അത് വഴികളിലും മറ്റും വെച്ച് അവൾ അറിയാതെ നോക്കുന്നതാണ് നല്ലത്. ഏറ്റവും പ്രത്യേകിച്ച് തുടക്കത്തിലാണെങ്കിൽ, അവളെ വഴിയിലോ മറ്റോ വെച്ച് നോക്കുന്നതാണ് നല്ലത്. കാരണം അഥവാ ഇയാൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവളോട് അത് പറയുന്ന സന്ദർഭത്തിൽ അത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവളത് അറിയുന്നില്ല, അത് പറയുന്നതിലൊരു പ്രയാസവും വിവാഹം ആലോചിച്ച വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വഴിയാണ് നല്ലത്. പക്ഷേ രണ്ടാമത്തെ വഴി സൂക്ഷിക്കണം. അയാളെക്കുറിച്ച് മോശമായത് വിചാരിക്കുന്ന രൂപത്തിൽ നോക്കരുത്. അവസാനം നോക്കിയിട്ട് പെൺകുട്ടി വീട്ടിൽ പോയി ഏതോ ഒരു പൂവാലനുണ്ട് പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് പരിഹരിച്ചു തരണം എന്ന് പറയുന്ന രൂപത്തിലാവരുത്. അതിന് രാത്രി പിന്നെ ആളുകൾ അയാളെ പ്രശ്നത്തിലാക്കുന്ന രൂപത്തിൽ അങ്ങനെ നോക്കരുത്. ഏതൊരു കാര്യവും ഇസ്ലാമിലെ ഏത് വിധിയും നടപ്പിലാക്കുമ്പോൾ അതിന്റെ പിന്നെ അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ പറയുന്ന, ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോന്നും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരം വിധികളിൽ ചിലത് കേട്ടാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനുള്ള ചെറിയ പ്രായത്തിലെ ആളുകൾ തെറ്റായി മനസ്സിലാക്കുകയോ പോയിട്ട് പിന്നെ എന്തെങ്കിലും അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്യരുത് എന്നതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ വിശദമായി പറയുന്നത്. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇങ്ങനെ പോയി നോക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. സഹോദരങ്ങളെ, വിവാഹമാലോചനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. അത് എന്താണ്? വിവാഹമാലോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയോട് അനുമതി ചോദിക്കുക എന്നത്, പുരുഷനോട് മകനാണെങ്കിൽ അവനോട് കാര്യം പറയുക എന്നത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. പുരുഷന്റെ കാര്യത്തിൽ ആൺകുട്ടിയാണ് എങ്കിൽ, അവൻ പ്രായപൂർത്തി എത്തിയ ആൺകുട്ടിയാണ് എങ്കിൽ, ആ പുരുഷനോട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. വാപ്പാക്കും അനുവാദമല്ല, ഉമ്മാക്കും അനുവാദമല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. ഒരു ഒരു തന്റെ കുട്ടിയോട് എന്തു ഭക്ഷണം കഴിക്കണം എന്നത് ഒരാൾക്ക് നിർബന്ധിക്കാൻ അനുവാദമില്ല എന്നതുപോലെ തന്നെ തന്റെ മകനോട് ആരെ വിവാഹം കഴിക്കണം എന്നത് നിർബന്ധിക്കാൻ പിതാവിനോ മാതാവിനോ അവകാശമില്ല. നിർദ്ദേശിക്കാം, കാരണം ഇവനാണ് കല്യാണം കഴിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത്, അവനാണ് ഒപ്പം കൊണ്ടുനടക്കേണ്ടത്, വാപ്പയുമ്മയല്ല, ഇത് അവന്റെ ജീവിതമാണ്. അതുകൊണ്ട് ആൺകുട്ടികളോട് ഈ പറഞ്ഞ കാര്യം നിർബന്ധിക്കാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ ആൺകുട്ടികളോട് പറയാനുള്ള കാര്യം എന്താണ്? രക്ഷിതാക്കൾ അവർ ശറഈയായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നന്മകൾ നിന്റേത് ഉദ്ദേശിച്ചുകൊണ്ട് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് പരിഗണിക്കാനും മുൻഗണനയിൽ വെക്കാനും നീയും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ ഇന്നോട് പറയാൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ അവൻ ഉദർ പറയരുത്. മര്യാദയിൽ നല്ല രൂപത്തിൽ അവൻ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നല്ല രൂപത്തിൽ പറയാൻ, ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവൻ ആ കാര്യങ്ങൾ എത്തിക്കരുത്. അതാണ് പുരുഷന്റെ കാര്യത്തിൽ. സ്ത്രീയുടെ കാര്യത്തിലോ? സ്ത്രീകൾ രണ്ട് തരക്കാരാണ്. ഒന്ന് വിധവകളായിട്ടുള്ള സ്ത്രീകൾ. വിധവകളായിട്ടുള്ള സ്ത്രീകൾ തന്നെ ഒന്നല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്. ഈ രണ്ട് രൂപത്തിലുള്ള വിധവകളായ സ്ത്രീകളാണ് എങ്കിൽ അവരോട് വിവാഹാലോചന വന്നാൽ അനുമതി ചോദിക്കുകയും അവരുടെ സമ്മതം വ്യക്തമായി ലഭിക്കുകയും വേണം. അല്ലാതെ അവരെ വിവാഹം കഴിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽഅയ്യിമു അഹഖു ബിനഫ്സിഹ മിൻ വലിയഹ. വിധവകളായ സ്ത്രീകൾ അവരുടെ കാര്യത്തിൽ അവർക്കാണ് ഏറ്റവും അവകാശമുള്ളത്. കാരണം അവൾ കല്യാണം കഴിച്ച് പുരുഷൻ എന്താണെന്ന് മനസ്സിലായതാണ്. പ്രത്യേകിച്ച് തലാഖ് ചൊല്ലപ്പെട്ടതാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ അനുഭവിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അൽഅയ്യിമു അഹഖു ബിനഫ്സിഹ, വിധവകളായ സ്ത്രീകൾ അവരുടെ സ്വന്തം കാര്യത്തിൽ അവർക്കാണ് കൂടുതൽ അവകാശമുള്ളത്. അതുകൊണ്ട് അവരോട് അനുമതി ചോദിക്കുക എന്നത് നിർബന്ധമാണ്. അവരോട് അനുമതി ചോദിക്കുക എന്നത് നിർബന്ധമാണ്. മാത്രമല്ല അവർ വാക്കോടുകൂടി തന്നെ വ്യക്തമായി പറയണം, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് വ്യക്തമായി പറയുക എന്നത് ആവശ്യമാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വിധവകളായ സ്ത്രീകൾ അവരെ വിവാഹം ആലോചിച്ചാൽ അവരുടെ അനുവാദമില്ലാതെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വലിയന് അവകാശമില്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു പെൺകുട്ടി വിധവയാണ്, അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ വലിയന് യാതൊരു നിലക്കും അവകാശമല്ല. വിധവകളായ സ്ത്രീകൾ അവരുടെ വിവാഹത്തിൽ അവരുടെ അനുമതി ചോദിക്കണം, അവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തേത് കന്യകകളായ സ്ത്രീകളാണ്, കന്യകകളായ പെൺകുട്ടികളാണ്. അവരോടും അനുമതി ചോദിക്കണം, പക്ഷേ അവരുടെ സമ്മതം അവർ വാക്കുകൊണ്ട് അറിയിക്കേണ്ടതില്ല, മറിച്ച് അവർ മൗനം പാലിച്ചാൽ തന്നെ അത് അവരുടെ സമ്മതമാണ്. അവർ വാക്കുകൊണ്ട് പറഞ്ഞാൽ അൽഹംദുലില്ല, വാക്കുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി വാക്കുകൊണ്ട് പറയാൻ അവർക്ക് പറ്റാത്ത രൂപത്തിൽ പെൺകുട്ടികൾ, ചിലപ്പോൾ കന്യകമാരായ സ്ത്രീകൾ, പൊതുവെ പെൺകുട്ടികൾ, അവർക്ക് ലജ്ജയുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ശരീഅത്ത് അനുസരിച്ച് നമ്മൾ പൊതുവെ അല്ലാതെ പുറത്തേക്ക് ഇറക്കാതെ വളർത്തിയ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ലജ്ജയുണ്ടായിരിക്കും. ലജ്ജയുണ്ട് എങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞുകൊള്ളണമെന്നില്ല. ലജ്ജ കാരണത്താൽ അവൾ മൗനം പാലിക്കുകയാണ് എങ്കിൽ അത് അവളുടെ സമ്മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ പെൺകുട്ടിയോട് അനുമതി ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നൽ ബിക്ര തസ്തഹി, അല്ലാഹുവിന്റെ റസൂലേ, കന്യകകളായ പെൺകുട്ടികൾ അവർ ലജ്ജിക്കുമല്ലോ അവർ മറുപടി പറയാൻ. അപ്പൊ അവരോട് അനുമതി ചോദിക്കണം എന്ന് എങ്ങനെ പറയാ? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇദ്നുഹ സുമാതുഹ, അവളുടെ നിശബ്ദതയാണ് അവളുടെ സമ്മതം. പെൺകുട്ടിനോട് അനുമതി ചോദിച്ചവൾ മുണ്ടാതിക്കാണ്, അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ചിരി വന്നു, അതല്ലെങ്കിൽ അവൾ സന്തോഷം കാരണത്താൽ കരഞ്ഞു. അതല്ലെങ്കിൽ അവൾ പിന്നെ വാപ്പാനും മാനും പിരിയേണ്ടി വരല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞു. ഇതൊക്കെ അവളുടെ അനുവാദമാണ്, സമ്മതമാണ്. നിനക്ക് കരയാം, കരച്ചിലോ ചിരിയോ ഒക്കെ ഉണ്ടാവും. സമ്മതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായാൽ അത് അവളുടെ അനുവാദമാണ്. അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ പറയും വാപ്പാൻ്റെ ഉമ്മാന്റെ ഇഷ്ടമാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ അനുവാദത്തിന്റെ രൂപത്തിൽപ്പെട്ട. ഇങ്ങനെ അനുവാദം അവളിൽ നിന്ന് വന്നാൽ അത് പിന്നെ അവളുടെ മൗനം അവളുടെ സമ്മതമായി പരിഗണിക്കാവുന്നതാണ്. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ പെൺകുട്ടിയോട് അനുവാദം ചോദിക്കുന്നതിന്റെ വിധി എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, കന്യകകളായ പെൺകുട്ടികളോട് വാപ്പയാകട്ടെ, വലിയ ആരാണോ വാപ്പ മരിച്ചിട്ടുണ്ട് ആങ്ങളെയാണെങ്കിൽ അവർ ആരാണെങ്കിലും അനുവാദം ചോദിക്കുന്നത് സുന്നത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു അത് സുന്നത്തല്ല, വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഷെയ്ഖുൽ ഉസൈമീൻ, ഷെയ്ഖുൽ വാസ്, ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ, ഇബ്നു ഖയ്യിം ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ അങ്ങനെ അനുവാദം ചോദിക്കുക എന്നത് വിവാഹത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്, ഷർത്താണ്, സ്ത്രീയോട് ചോദിക്കാന്നുള്ളത്. പെൺകുട്ടിയോട് അനുമതി ചോദിക്കാതെ കല്യാണം കഴിപ്പിക്കരുത്. പല ആളുകളും ഇത് ഇന്ന് ശ്രദ്ധിക്കാതെയായിട്ടുണ്ട്. പെൺകുട്ടി അവൾക്ക് വിവാഹം ആലോചിച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവും, അയാളെ ബിസിനസ് കൊണ്ടെടുക്കാനോ. ഇതിനൊന്നല്ല പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തേണ്ടത്. നിന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മകൾ, അവളുടെ കാര്യത്തിലുള്ള ഹക്ക് നീ പാലിക്കേണ്ടതുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇൻ അബത് ഫലാ ജവാസ അലൈഹ, ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കപ്പെട്ടാൽ അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഫലാ ജവാസ അലൈഹ, അവളെ വിവാഹം കഴിപ്പിക്കാൻ വലിയ അനുവാദമില്ല. വിവാഹം ആലോചിക്കുന്ന സമയത്ത് പെൺകുട്ടിയോട് അനുമതി ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളിൽ ചിലത് ഇൻഷാ അള്ളാഹ് പിന്നീട് കൂടുതൽ നമ്മൾ വിശദീകരിക്കും. സാന്ദർഭികമായി സഹോദരങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വാക്കാൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, വിവാഹം ആലോചിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോഴാകട്ടെ, വിവാഹമാലോചനയിലെ തീരുമാനം അറിയിക്കുന്നതിന് മുൻപാകട്ടെ, ഇസ്തിഖാറ നിസ്കരിക്കാം, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇസ്തിഖാറ ഈ സന്ദർഭത്തിൽ ഓരോ പ്രധാന ഘട്ടങ്ങളിലും ഇസ്തിഖാറ നിസ്കരിക്കാം. ഇസ്തിഖാറ നിസ്കാരം തന്നെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ചൊല്ല. ആ ദുആ ചൊല്ല, അള്ളാഹു ഇത് ഖൈറാണെങ്കിൽ നിനക്ക് വിധിക്കണം, അള്ളാഹു ഇത് ഷർറാണെങ്കിൽ എന്റെ അടുത്ത് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുക. അത് രക്ഷിതാക്കളും ചെയ്യട്ടെ, ഭാര്യ പെൺകുട്ടികൾ ചെയ്യട്ടെ, അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആൺകുട്ടികൾ ചെയ്യട്ടെ. എല്ലാവരും ഈ പറഞ്ഞ സുന്നത്ത് ഈ പറഞ്ഞ കാര്യത്തിൽ പാലിക്കണം. അതെല്ലാ കാര്യത്തിലും പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കണം. വിവാഹം ആലോചിക്കാൻ ഇറങ്ങുമ്പോൾ ഇസ്തിഖാറ നിർവഹിക്കട്ടെ. വിവാഹം ആലോചിച്ച് തിരിച്ചു വന്ന് ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് ഇസ്തിഖാറ നിർവഹിക്കട്ടെ. അതോടൊപ്പം അവന്റെ അടുത്ത അവന് ദീനുമായി ബന്ധമുള്ള അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ആളോട് ശൂറ നടത്തട്ടെ, കൂടിയാലോചിക്കട്ടെ. ഇതൊക്കെ ചെയ്തതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ഇൻഷാല്ലാ അങ്ങനെയാണെങ്കിൽ പൊതുവെ ആ പറഞ്ഞ തീരുമാനത്തിന് ശേഷം ഖൈറാണ് അവനുണ്ടാവുക. അതുകൊണ്ട് തടുത്തു നീക്കപ്പെട്ടാലും അത് ലഭിച്ചാലും ഇൻഷാല്ലാ അതിന്റെ അവസാനം, അതിന്റെ ആത്യന്തിക പര്യവസാനം അവന് ഖൈറായിട്ടായിരിക്കും വരിക എന്നത് സംശയമല്ല ഇൻഷാല്ലാ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിവാഹം ആലോചിച്ച് നീ അതിൽ നിന്ന് പിന്മാറിയാൽ, പിന്നെ പെൺകുട്ടിയുടേതാകട്ടെ അതിൽ വിവാഹം ആലോചിച്ച് പുരുഷന്റേതാകട്ടെ, അവരുടെ അയിബുകൾ പരസ്യമായി പറയുക എന്നത് ഒഴിവാക്കണം. അത് പറയരുത്. ചില ആളുകൾ വിവാഹം ആലോചിച്ചാൽ എന്തോ അത് മുടങ്ങിപ്പോയാൽ അവനൊരു പ്രശ്നം, അവനൊരു നാണക്കേടുള്ളത് പോലെ, അപ്പൊ അവൻ പെൺകുട്ടിയുടെ കുഴപ്പങ്ങൾ പറയും, അതല്ലെങ്കിൽ പരസ്യമാക്കും. പരസ്യമാക്കേണ്ടതില്ല. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വിവാഹാലോചന എന്നത് തന്നെ പരസ്യമാക്കാൻ പാടില്ല, രഹസ്യമാക്കി നടത്തും. ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കുന്ന നാട്ടിലൊന്നും ആകെ അറിയിച്ചിട്ട് വിവാഹം ആലോചിക്കേണ്ടില്ല. നിന്റെ മകളെ വിവാഹം ആലോചിക്കാരെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കേണ്ടില്ല. ഇന്ന് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നത് കാരണം ഒരാൾ തിന്നാലും ഉറങ്ങിയാലും കുടിച്ചാലും എല്ലാം അതിൽ സ്റ്റാറ്റസ് ഉണ്ടാവും. ഇതിന്റെ ആവശ്യമല്ല. ഇന്നലെ ഞാൻ ഇതാണ് കഴിച്ചത്, ഇന്ന് ഇതാണ് കഴിച്ചത്, ഇന്ന് നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റന്നാൾ ഇവിടെ. ഇതിലാണ് മനുഷ്യൻ അവന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നാടൊട്ടാകെ കൊട്ടിഘോഷിക്കുന്നത്. എന്ത് മര്യാദയാണ് അതിലുള്ളത്? അതിനേക്കാൾ ഗുരുതരമാണ് ഇത്. വിവാഹം ആലോചിക്കുന്നത് പരസ്യമാക്കാതെ, കാരണം അത് പിൻവലിഞ്ഞാൽ ഒരാളും അറിഞ്ഞിട്ടില്ല, അവർക്കും പ്രയാസമില്ല, നിനക്കും പ്രയാസമില്ല. അതുകൊണ്ട് രഹസ്യമാക്കുക എന്നത് പണ്ഡിതന്മാർ ഉപദേശിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിവാഹം ആലോചിക്കുമ്പോൾ പിന്നെ പെൺകുട്ടിയുടെ വാപ്പാനോട് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. ചില ആളുകൾ അവന്റെ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും പറയാം, ആ അല്ല കുഴപ്പമില്ല നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയരുത്. നിനക്ക് ഈ ലഭിച്ചത് അള്ളാഹു എന്നുള്ള നിഅമത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കായിരിക്കണം നീ പ്രയോഗിക്കേണ്ടത്. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ അന്വേഷിച്ച പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഞങ്ങളെ പോലെ കുടുംബത്തിലേക്ക് വരാൻ പറ്റിയ സന്തോഷമുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളൊന്ന് ഉപയോഗിക്കട്ടെ. ഈ പറഞ്ഞതിലൊക്കെ നമ്മൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇനി അവൻ പിന്തിരിയാണെങ്കിലോ അപ്പോഴും അവൻ മാന്യമായ വാക്ക് ഉപയോഗിക്കട്ടെ. അവരുടെ ഐബുകളൊക്കെ എടുത്ത് പറയേണ്ടൊന്നുമില്ല. അവൻ പറയട്ടെ പിന്നെ നിങ്ങളെ പെൺകുട്ടി അള്ളാഹു അവർക്ക് ഖൈർ നൽകട്ടെ, നല്ല നല്ല പെൺകുട്ടി തന്നെ. പക്ഷെ ഞാൻ ഇൻഷാല്ലാ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം, എന്തോ റബ്ബ് ഖദ്ദർ അല്ലാ മാ ശാ ഫഅൽ, എനിക്ക് മനസ്സിൽ ഒന്നുകൂടി ആലോചിക്കണം എന്നൊരു തീരുമാനം. അങ്ങനെ ആ രൂപത്തിൽ ഇഅ്തിദാർ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞ അതൊരു ഫന്നാണ്, അതൊരു കലയാണ്, ഒരാളോട് ഒരു ഒഴിവ് കഴിവ് പറയാനുള്ള, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലത്തിൽ ഒഴിവ് കഴിവ് പറയരുത്. അപ്പൊ അത് പറയുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. പ്രധാനപ്പെട്ട ചില മസലകളാണ് നമ്മൾ പറഞ്ഞത്, ഇതല്ലാതെ വിഷയങ്ങളുണ്ട്. പക്ഷേ വിവാഹം ആലോചിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണിത്. ഇൻഷാഅല്ലാ വിവാഹവുമായി ബന്ധപ്പെട്ടതിന്റെ നിബന്ധനകളും മറ്റും അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.